Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അങ്ങനെ കഷ്ടപ്പെടാനും ഞാൻ സാധ്യമല്ല. ഇതിനെ കുറിച്ച് എനിക്കറിയാം, ഇത് അജ്ഞാനത്തെ നീക്കി ആനന്ദത്തെ നൽകുന്നതാണെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഇനി വളരെ കാലം പരിശ്രമിക്കുക, ജന്മം മുഴുവൻ പരിശ്രമിക്കുക, എന്നിട്ട് ഇതെല്ലാം മാറ്റുക, അതെനിക്ക് സാധ്യമല്ല. എനിക്കത് ഉടനെ വേണം. താൻ ഉടനെ എന്ന് പറയുമ്പോൾ താൻ അതിന്റെ അധികാരിയാണെങ്കിൽ ഒരു കാലതാമസോടെ വരുന്നില്ല, അത് പ്രകാശിക്കുന്നു. അധികാരി അല്ലെങ്കിൽ കാലതാമസം ഇപ്പൊ ലീവ് എടുക്കേണ്ടി വരും, പ്രതീക്ഷിക്കേണ്ടി വരും, പരിശ്രമം വേണ്ടി വരും, അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കേണ്ടി വരും. ഏത് വിദ്യയാണോ തന്നെ പ്രാപിച്ചത് അത് അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കത്തക്കതായി മാറണം. അതിനുവേണ്ടിയാണ് എന്ത് ഭാഷകാരൻ ഒരു വാക്കിൽ ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിയെങ്കിലും വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും വീണ്ടും അതിനെക്കൊണ്ട് വെളിപ്പെടുത്തുന്നു. ഒരു പുരുഷത്ത് വ്യാഖ്യാനിച്ചിട്ട് മതിയാകാതെ വീണ്ടും വ്യാഖ്യാനിക്കുന്നു, ഇതെല്ലാം വീണ്ടും വീണ്ടും ആവശ്യമായി വരുന്നു. ഇതൊക്കെ എത്ര കാണും അതീശ്വരനറിയാം, അതേ പറയാൻ പറ്റും. മനുഷ്യന്റെ ബുദ്ധിക്ക് അതറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം കേട്ട് ഭയന്നിവൃത്തി ഉണ്ടായില്ല. ഇനി ഇതെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെ ഉണ്ടാകും? നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തെ, പക്ഷെ അതിന്റെ മർമ്മത്തെ ഗ്രഹിക്കുന്നു. ഏതോ ഒരു ജ്ഞാനം ആ കേൾവിയിൽ നിന്നും ഈ ശ്രവണത്തിൽ നിന്നും ഉണ്ടായാലാണോ ഈ സംശയങ്ങൾ, അജ്ഞാന സംശയവിര്യങ്ങളെല്ലാം മാറുന്നത്? ആ ജ്ഞാനം അത് ഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മുടെ അനുഭവം. എന്താണ് ഇന്നലെ അറിയുന്നതിൽ നിന്നും കൂടുതൽ വ്യക്തമായി ഇന്നറിയുന്നു. ഇന്ന് കൃതകൃത്യനായിരിക്കും, പക്ഷെ നാളെ വീണ്ടും കൂടുതൽ വ്യക്തമായി അറിയുന്നു. അപ്പൊ ഇന്നത്തെ കൃതകൃത്യത അത് അപൂർണമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് വലിയത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യോ ഇതുവരെ ആ അജ്ഞാന സംശയങ്ങൾ പൂർണ്ണമായും മാറുന്നതുവരെ, ഇനി ഇതിൽ അറിയാനൊന്നുമില്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നതുവരെ സ്വയം ബോധ്യപ്പെടലേ അവസാനം താൻ തുടങ്ങിയെടുത്തതിനെ തിരിച്ചു വരും. അങ്ങനെ വിശേഷമൊന്നും സംഭവിക്കത്തില്ല. എന്താണ് എങ്ങനെയാണ് തുടങ്ങിയത്? താൻ ഈ ശരീരമല്ല, ആത്മാവാണോ? താൻ നിത്യശുദ്ധ മുക്തനാണോ? ഇതെല്ലാം കേവലം പ്രതീതി മാത്രമാണ്, ഇതിൽ സത്യമല്ല. ഇതെല്ലാം ആത്മസ്വരൂപം തന്നെ. ഇതാണ്, ഇതിലാണ് നിങ്ങൾ തുടങ്ങിയത്. അവസാനത്തിലേക്കുന്നത് ഇവിടെ തന്നെ. പക്ഷെ ഇവിടെ ഇപ്പോ ഈ ജ്ഞാനം നിലനിൽക്കുന്നു, അതേസമയം അതിൽ തന്നെ സംശയങ്ങൾ നിൽക്കുന്നു. അത് ചില പറയും അത് ജ്ഞാനം ഉണ്ടായി പക്ഷെ അനുഭവമില്ല, ജ്ഞാനമുണ്ട് പക്ഷെ അനുഭവമില്ല എന്ന് പറയും. അത് ജ്ഞാനത്തെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ജ്ഞാനം ഉണ്ടായി അനുഭവമില്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. പക്ഷെ വിഷയത്തെ സംബന്ധിച്ചുണ്ടാവാം. ഹിമാലയത്തെ കുറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് ജ്ഞാനത്തെ സമ്പാദിച്ചു, ജ്ഞാനമുണ്ട്, പക്ഷേ ഹിമാലയത്തിന്റെ അനുഭവമില്ല. അത് ശരിയാണ്, ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി, പക്ഷെ ഹിമാലയത്തെക്കുറിച്ചുള്ള അനുഭവമില്ല. എന്തുകൊണ്ട്? ഹിമാലയം പ്രത്യക്ഷമല്ല. ഹിമാലയം പ്രത്യക്ഷത്തിൽ വിഷയമാകുന്ന ഒരു വസ്തുവാണ്. അത് ചക്ഷുരിന്ദ്രിയ സന്നികർഷണം, ചക്ഷുരിന്ദ്രിയവും അതുമായിട്ടൊന്ന് ബന്ധപ്പെടുമ്പോൾ അപ്പോ പറയാനുള്ള ഹിമാലയം പ്രത്യക്ഷമായി. അതുവരെ അതുവരെ എന്തായിരുന്നു? അനേക പുസ്തകങ്ങളും ഹിമാലയത്തെക്കുറിച്ച് പഠിച്ചപ്പോ അതുവരെ എന്താണ് സംഭവിച്ചത്? ഹിമാലയം പ്രത്യക്ഷമായി തന്നെയുള്ളൂ, അതുവരെ ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടായിരുന്നു. എനിക്ക് ഹിമാലയ ജ്ഞാനം ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റും ഇല്ല. എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? കാരണം ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടായാൽ അത് പ്രത്യക്ഷമായേ ഇരിക്കും. ജ്ഞാനത്തിന്റെ സ്വഭാവമാണ്, വെളിച്ചത്തിന് ഇരുട്ടായിരിക്കാൻ കഴിയത്തില്ല. വെളിച്ചം എപ്പോഴും വെളിച്ചമായേ ഇരിക്കും. ചില സമയത്ത് മറ്റു പല കാരണങ്ങളുണ്ട് വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ട വസ്തുക്കളെ കാണാതിരിക്കും. ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനത്തെ ആർജിക്കുമ്പോൾ ജ്ഞാനം അപ്രത്യക്ഷമായിരിക്കുന്നില്ല. ജ്ഞാനം എപ്പോഴും അപരോക്ഷമാണ്. ജ്ഞാനത്തിന് ഒരിക്കലും പരോക്ഷമാകാൻ കഴിയത്തില്ല. പക്ഷെ ജ്ഞാന വിഷയങ്ങൾ പരോക്ഷമായും അപരോക്ഷമായും ഇരിക്കും. ഹിമാലയത്തെ നേരിട്ട് കാണുന്നതുവരെ, പ്രത്യക്ഷമാക്കുന്നതുവരെ ഹിമാലയം പരോക്ഷമാണ്. ഹിമാലയത്തെ കാണുമ്പോൾ അത് അപരോക്ഷമാണ്. അത് ജ്ഞാനത്തിലല്ല സംഭവിക്കുന്നത്, ജ്ഞാനത്തിന്റെ വിഷയത്തിലാണ്. അവിടെ പറയാൻ എന്താണ്? ഹിമാലയത്തിന്റെ അനുഭവം എനിക്കുണ്ടായി. ഇതുവരെ ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനമേ ഉണ്ടായിരുന്നു. ജ്ഞാനം ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റും ഇല്ല. എന്തുകൊണ്ട്? കാരണം ജ്ഞാനം പ്രത്യക്ഷമാണ്. പിന്നെന്താ അവിടെ പോരായ്മ വന്നത്? എന്തുകൊണ്ട് ആ ജ്ഞാനത്തിൽ സംതൃപ്തനാകുന്നില്ല? ആ ജ്ഞാനം ആർജിച്ചതിന് ശേഷം വീണ്ടും സഞ്ചരിക്കുന്ന ഹിമാലയത്തിൽ പോയി അതിനെ പ്രത്യക്ഷമാക്കുന്നത് എന്തുകൊണ്ട്? ആ ജ്ഞാനത്തോടൊപ്പം തന്നെ ഹിമാലയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അജ്ഞാനങ്ങൾ, വിഭ്രമങ്ങൾ പലതും നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതും ഒരു വലിയ ടൗണ് തന്നെയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അതുവരെ ഉണ്ടായിരുന്ന എന്താണ് അവിടെ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പർവ്വതം, അതിന്റെ മുകളിൽ വലിയ ജടയൊക്കെ വെച്ച് ആൾക്കാർ നിന്ന് തപസ് ചെയ്യുന്നു. അവിടെ ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നിറയെ സായിപ്പന്മാരാണ്, മുഴുവൻ ബിസിനസ്സാണ് നടക്കുന്നത്. ഇത് നേരിട്ട് കണ്ടാലേ ബോധ്യപ്പെടും. അതുവരെ എന്തായിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും അജ്ഞാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഹിമാലയത്തിന്റെ ജ്ഞാനം ഇല്ലെന്നാണ് അവൻ അടക്കം. ജ്ഞാനമുണ്ട്, ജ്ഞാനത്തോടൊപ്പം സംശയ വിക്രമ വിപരീതങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ പ്രത്യക്ഷമാകാം എന്നുള്ള ഒരു വിഷയത്തിൽ ഇതാണ് സ്ഥിതി. വിഷയം അപ്രത്യക്ഷമായിരിക്കുന്നു, ജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നു. സദാ സർവം ആത്മാവിനെ സംബന്ധിച്ച് കേൾക്കുമ്പോഴോ ഇത് തന്നെയാണ്, ഒരു വ്യത്യാസം. ആത്മാവിനെ സംബന്ധിച്ച് എങ്ങനെ ബോധിപ്പിക്കുന്നു? ആത്മാവിന്റെ വാസ്തവ സ്വരൂപത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഹിമാലയത്തെ ബോധിപ്പിക്കുന്നത് പോലെ നമ്മളെ എന്തെങ്കിലും വിഭ്രമങ്ങൾ ബോധിപ്പിക്കുകയാണ്. അതിന്റെ വാസ്തവ രൂപത്തെ ബോധിപ്പിക്കുന്നത് എങ്ങനെ? അനിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, അതാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം എന്നിങ്ങനെ ബോധിക്കുന്നു. അത് ബോധിച്ചോ അതിന്റെ ബോധം ആത്മാവ് നിത്യമാണ്, തന്റെ സ്വരൂപമാണെന്ന് ആ ബോധം അതിന് മറിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. ആ ബോധം അത് അപരോക്ഷമാണ്, അത് സ്വയം അനുഭവമാണ്. ആ ബോധം എന്തുകൊണ്ട്? ഹിമാലയത്തെ കുറിച്ചുള്ള ബോധം പോലും അപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്. ഹിമാലയം എന്ന് പറയുന്ന വിഷയമാണ് അപ്രത്യക്ഷമായിരുന്നു, ജ്ഞാനം അപ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം, അതിൽ നിന്ന് എന്തെങ്കിലും ബോധം ഉണ്ടായാൽ, എന്തുകൊണ്ടങ്ങനെ പറയുന്നു, എന്തെങ്കിലും ബോധം ഉണ്ടായാൽ ഗുരു ഉപദേശിച്ചു താൻ ഉറങ്ങിപ്പോയി, ബോധം ഉണ്ടായില്ലല്ലോ. ഗുരു പറഞ്ഞു ആ ഭാഷ എനിക്ക് പരിചയമില്ലാത്തതാണ്, ബോധമുണ്ടായില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. തനിക്ക് പരിചയമുള്ള ഭാഷയിൽ ഗുരു അവരെ ബോധിപ്പിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ബോധം, ജ്ഞാനം, അപരോക്ഷമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് പ്രഥമ ശ്രവണത്തിൽ തന്നെ അതിന്റെ അപരോക്ഷത ഉണ്ടാകും. പിന്നെന്താ പ്രശ്നം? പറയുന്നു, പരാതി പറയുന്നത് എന്തുകൊണ്ട്? ബോധിച്ചെങ്കിലും എനിക്ക് അനുഭവം ഉണ്ടായില്ല. അതാണ് നമ്മൾ പറയുന്നത്. ആ സ്വാമി കുറച്ച് പുസ്തകം വായിച്ച് വ്യാഖ്യാനിച്ചു, അതുകൊണ്ട് എനിക്ക് വിശേഷിച്ച ഒരു അനുഭവം ഉണ്ടാകില്ല. ആ വ്യാഖ്യാനിച്ചാലും അനുഭവമില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ പരാതിപ്പെടുന്ന എന്തുകൊണ്ട്? അത് നമ്മുടെ ഒരു അനുഭവമാണല്ലോ, എനിക്ക് അനുഭവമില്ല എന്നുള്ളത്. അത് ഹിമാലയത്തെ സംബന്ധിച്ച് സംഭവിച്ചതുപോലെ തന്നെയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോ ജ്ഞാനം, ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു അപരോക്ഷമായി തന്നെ. പക്ഷേ കുറെ വിഭ്രാന്തികൾ, സംശയങ്ങൾ, അജ്ഞാനം ഇതെല്ലാം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. വെളിച്ചത്തിനോടൊപ്പം നിഴലിരിക്കുന്നതുപോലെ. അതുപോലെ ഇവിടെയും ആത്മാവിനെ സംബന്ധിച്ച് ബോധിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം അത് അപരോക്ഷമാണ്. കാരണം ജ്ഞാനത്തിന് അപരോക്ഷമായിരിക്കാനേ പറ്റും, പരോക്ഷമായി ജ്ഞാനത്തിനിരിക്കാൻ പറ്റത്തില്ല. വെളിച്ചത്തിന് വെളിച്ചമായി ഇരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റത്തില്ല. എന്നാണ് ഒരു ജ്ഞാനത്തിന് മറയ്ക്കാൻ വേറൊന്നിനും ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ളിലൊരു ജ്ഞാനം ഉണ്ടാകാൻ ഞാനത് അറിയാതിരിക്കുക. അത് സംഭവിക്കുന്നു, അത് സംഭവിക്കാറില്ല. ഏത് ജ്ഞാനം? ആനയെ കുറിച്ചോ കുതിരയെ കുറിച്ചോ ജ്ഞാനം ഉണ്ടായി എന്ന് അറിഞ്ഞില്ല, അത് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സുഷുതിയിൽ ജ്ഞാനമില്ലാന്ന്. സുഷുതി ജ്ഞാനം ഉണ്ടായാൽ അറിഞ്ഞാൽ അത് ഉണർവ്, ഏതാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്ന് പറയുന്നു. സുഷുതി ജ്ഞാനം ഉണ്ടായപ്പോൾ ഉണർന്നു. ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് അത് അപരോക്ഷമായി ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? യുക്താക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്, അഗ്നിയുടെ സ്വഭാവമാണ് വെളിച്ചം, അതിന് മാറാൻ പറ്റത്തില്ല. അതുപോലെ ബ്രഹ്മ സ്വഭാവമാണെന്തോന്നു ജ്ഞാനം, അതിന് അതല്ലാതാകാൻ പറ്റത്തില്ല. ഈശ്വര സൃഷ്ടമായ ഒരു പദാർത്ഥത്തിനും സ്വയം അതല്ലാതാകാൻ പറ്റത്തില്ല. അപ്പോൾ സർവകാരണമായിരിക്കുന്ന ജ്ഞാനത്തിന് എങ്ങനെ അതാകാതിരിക്കാൻ പറ്റും? അത് അപരോക്ഷം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ഈ രണ്ടാധീനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പരാതിപ്പെടുന്നു, എന്താണ് എനിക്ക് അനുഭവമില്ല എന്ന് പറയുന്നു. എന്തിന്റെ അനുഭവമില്ല? ബ്രഹ്മത്തിന്റെ അനുഭവമാണോ? അത് ഹിമാലയം പോലെയല്ല, ജ്ഞാനത്തിന്റെ വിഷയമല്ല. അതുകൊണ്ട് ഒരിക്കലും അതിന്റെ അനുഭവം ഉണ്ടാകാനേ പോകുന്നില്ല. അത് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അത് അനുഭവ സ്വരൂപമാണ്. നുമ്പ് പറഞ്ഞതിന് ഞാൻ വേറെ ഞാന് തലയ്ക്കകത്ത് അടിച്ച് കയറ്റാൻ ശ്രമിക്കുകയാണ്. വിജയിക്കുമോ പരാജയപ്പെടുമെന്ന് എനിക്ക് തന്നെ നിശ്ചയം. അവിടെ എന്താണ് ആ ജ്ഞാനം? അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അപരോക്ഷമൊക്കെ അനുഭവ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ എന്റെ അനുഭവം ആകാതിരിക്കുന്നത് ബ്രഹ്മം. അപ്പൊ അതിനെ അനുഭവമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നിരാശപ്പെടേണ്ടി വരും, എന്നും നമുക്ക് പരാതിപ്പെടേണ്ടി വരും. എനിക്ക് ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു ഇവിടെ അതാ സന്ദർഭം. മനസ്സാസഹ, ബുദ്ധി അവിടെ പിൻവാങ്ങുന്നു. അവിടെ നമ്മൾ ബുദ്ധിയെ പ്രയോഗിക്കാൻ, ബുദ്ധി അങ്ങോട്ട് ചെലുത്താൻ ശ്രമിക്കുന്നു. എവിടെ നിന്നാണ് ബുദ്ധി പിൻവാങ്ങുന്നത്? അവിടെ ബുദ്ധിയെ പ്രയോഗിക്കുന്നു. നിഷ്പ്രയോജനമാണ്, ഒരിക്കലും നടക്കത്തില്ല. ബുദ്ധിക്ക് അത് വിഷയമാകത്തില്ല. അതുപോലെ അനുഭവമില്ല എന്ന് നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? കാരണം നിരന്തരം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. വിഷയങ്ങൾ നിരന്തര അനുഭവമായിക്കൊണ്ടേയിരിക്കും, ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ സ്വപ്നത്തിൽ. ഈ വിഷയാനുഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ ഹിമാലയത്തെ അറിഞ്ഞു, ആ ദൃഢതയുണ്ട്. ഇതുപോലൊരു ദൃഢത, വിഷയാനുഭവം പോലെയുള്ള ഒരു അനുഭവം ബ്രഹ്മത്തിലും വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റുമല്ല. എന്തുകൊണ്ട്? ശ്രുതിയുടെ വാക്യം, ഗുരുക്കന്മാരുടെ ഉപദേശം എല്ലാം നമ്മൾ ഗ്രഹിച്ചപ്പോ നമ്മളുടെ അജ്ഞാന സംശയങ്ങളോടുകൂടിയാണ് ഗ്രഹിച്ചത്, വിഭ്രമത്തോടുകൂടിയാണ് ഗ്രഹിച്ചത്. അത് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നാണ്. ആ ബ്രഹ്മത്തിനെ വിഷയമാക്കുന്ന കാര്യമാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാക്കണം. ഹിമാലയത്തെ പറയുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണം. ഇതാണ് ഗുരുക്കന്മാരുടെ ഉപദേശത്തിന്റെ താല്പര്യം എന്ന് നമ്മൾ ഭ്രമിക്കുന്നു. അതല്ല താല്പര്യം. സദ്ഗുരുക്കന്മാരുടെ ഉപദേശത്തിൽ അങ്ങനെ ഒരു താല്പര്യമില്ല. അവരെല്ലാം ശ്രുതിയുടെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? മനസ്സാസാ, മനസ്സവിടെ നിന്ന് നിവർത്തിക്കുന്നു. അത് സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ്. അതിനൊന്നും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. പിന്നെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അതിനെക്കുറിച്ചുള്ള ജ്ഞാനം. ആ ജ്ഞാനം അതും സ്വയം അപരോക്ഷ സ്വരൂപമാണ്, അത് പരോക്ഷമല്ല. എന്നാൽ പിന്നെ ഈ അജ്ഞാന സംശയ വിപര്യങ്ങൾ എങ്ങനെ ഇല്ലാതാകും? അത് ദൂരീകരിക്കുന്നതിനെ മനസ്സിലായി. ഹിമാലയത്തിന് നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നതാണ്. പിന്നെ അവിടെ അജ്ഞാന സംശയ വിപര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങളല്ല അജ്ഞാന സംശയ വിപര്യങ്ങളൊന്നും. അതുപോലെ ശ്രുതി വെളിപ്പെടുത്തിയിടത്തോളം, അത് നമുക്ക് വെളിപ്പെട്ടിടത്തോളം അവിടെ അജ്ഞാന സംശയവീര്യം കാണുന്നില്ല. ഇതിനെ വെളിപ്പെടുത്തി അത് വിഷയമാകത്തില്ല. അത് സാക്ഷാത്കാരത്തിന്റെ വിഷയമല്ല, സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ്. ഓ, അതുവരെ ഉണ്ടായിരുന്ന വിഭ്രാന്തി മാറി, ഓ ഇതാണ് സത്യം, അത് സാക്ഷാത്കാരത്തിന് വിഷയമാകുന്നു എന്നല്ല. അതൊരു വലിയ വെളിപ്പെടലാണ്. അത് ബോധ്യപ്പെട്ടാൽ അവിടെ അവൻ കൃതകൃത്യമായി തീരുന്നു. ആ സാക്ഷാത്കാരത്തിന് വിഷയമാണെന്ന് അത് കരുതി അവൻ ചെയ്ത എല്ലാ അഭ്യാസങ്ങളും അതോടെ അവസാനിക്കുന്നു. ആ വിഷയത്തിൽ അവൻ നിശ്ചിന്തനായി തീരുന്നു. അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം അവിടെ ഇല്ലാതാകുന്നു. അത് ഞാൻ സാക്ഷാത്കരിക്കും എന്നുള്ള നിശ്ചയത്തിന് കാരണമായിരുന്ന അജ്ഞാനം നശിക്കുന്നു. അത് വെളിപ്പെടുകയാണെങ്കിൽ, ആ ബോധം ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെയുള്ള വിപരീത ഭാവനകൾ, അജ്ഞാന സംശയങ്ങളെല്ലാം നമ്മൾ അതിൽ നിശ്ചിന്തനായിരിക്കുന്നു, അവനതിൽ കൃതകൃത്യനായിരിക്കുന്നു. അത് ഇതാണ് ബ്രഹ്മത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം അത് അപരോക്ഷം തന്നെ. ആ ജ്ഞാനം ഇല്ല, അജ്ഞേയമായിരിക്കുന്നില്ല. എന്തുകൊണ്ട്? എല്ലാ ജ്ഞാനത്തിനും അപരോക്ഷമായിരിക്കാൻ, ഒരു ജ്ഞാനത്തിനും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഭാഷകാരനോട് പറയുന്നത് എന്താണ്? ബ്രഹ്മം ജ്ഞാനം പ്രത്യക്ഷമാണ്, ബ്രഹ്മം പ്രത്യക്ഷമാണ്. അത് പ്രത്യക്ഷമാണ്, അത് അപരോക്ഷമായി ഇരിക്കുന്നു. അത് പ്രത്യക്ഷമെന്ന് മാത്രമല്ല, ആ ജ്ഞാനം ആ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ജ്ഞാനത്തെ പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനമാണ്. അജ്ഞാന സംശയ വിവരങ്ങളോടുകൂടിയിരിക്കുമ്പോ ആ ജ്ഞാനം അപരോക്ഷമാണെങ്കിൽ അതിന് നമുക്ക് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയാൻ കഴിയും. അതിനിടയ്ക്ക് ഇതെല്ലാം കടന്നു വരുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനത്തിൽ പിന്നെ പരാതി ഇതാണ്. ഇത് സാക്ഷാത്കാരത്തെ സംബന്ധിച്ച് മാത്രമാണ്. ആത്മാവിന്റെ നിത്യ സിദ്ധമുക്ത സ്വരൂപം അത് സച്ചിദാനന്ദമാണ്, വിജ്ഞാനമാണ്, ആനന്ദമാണെന്ന് പറയുന്നിടത്തെല്ലാം ഏതെല്ലാം ശബ്ദങ്ങൾ ആത്മാ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു, അവിടെയെല്ലാം ഈ അജ്ഞാന സംശയ വിവരങ്ങളെ കൂടാതെ അതിന്റെ താല്പര്യം ബോധ്യപ്പെടുന്നു. അതിനെ ബ്രഹ്മവിദ്യ എന്ന് പറയും. ആ വിദ്യ അത് സ്വയം പ്രകാശമാണ്, അതുകൊണ്ട് അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നു. ആ വിദ്യ ബ്രഹ്മത്തിൽ നിന്ന് വേറെ, അതുകൊണ്ടാണ് അത് സ്വയം പ്രകാശം. അഗ്നിയുടെ വെളിച്ചം അഗ്നിയിൽ നിന്ന് വേറെ, അതുകൊണ്ട് അഗ്നി അത് വെളിച്ചമാണ്, അല്ലെങ്കിൽ അഗ്നിയുടെ പ്രകാശം അത് വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഒന്ന് തന്നെ, അതും അഗ്നി തന്നെ. അതുകൊണ്ട് ബ്രഹ്മ ത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഏതൊരു ജ്ഞാനമാണോ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ജ്ഞാനം, അതും ആ ബ്രഹ്മം തന്നെയാണ്. അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടല്ല. അങ്ങനെ വേറിട്ടൊരു ജ്ഞാനം ഉണ്ടായി, അതുണ്ടായി, നശിച്ചു എന്നെല്ലാം പറയുമ്പോൾ വീണ്ടും ദ്വൈതം വരും എന്നാണ് അങ്ങനെ പറയും. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, അതിൽ ഭ്രാന്തി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ ജ്ഞാനം ആ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് പറയുന്ന എന്താണ്? സർവഭേദവും ബ്രഹ്മത്തിൽ പ്രതീതമാകുന്ന സർവഭേദവും ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല, അഭേദമാണ്. കാരണം എല്ലാ പ്രതീതികളും നിലനിൽക്കുന്നത് അവിടെ ഈ ബോധത്തിലാണ്, ബ്രഹ്മത്തിലുള്ള അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ച ബോധത്തിലാണ്. അത് പ്രതീതമാകുന്ന ഒന്നും അതിൽ നിന്ന് വേറെയാകാൻ വേണ്ടിയില്ല. അതുകൊണ്ടവിടെ ഭയത്തിന്റെ നിമിത്തങ്ങൾ വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് വാസ്തവത്തിലുള്ള ഭയം അനുഭവപ്പെടുന്നില്ല. പൂർണ്ണ വിഭേദി കുത്തശ്ചനോ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. മനോമയേ ച ഉദാഹൃതോ മന്ത്രോ മനസ്സ് ബ്രഹ്മവിജ്ഞാന സാധനത്വ പറയും. മനസ്സെന്ന് പറയുന്നത് ബ്രഹ്മവിജ്ഞാനത്തിനൊരു സാധനമാണ്. ആ മനസ്സിലാണ് ഈ അജ്ഞാന സംശയ വിപരീതങ്ങളെല്ലാം നിലനിൽക്കുന്നത്. എല്ലാം മനസ്സിലാണ്. ആ മനസ്സ് തന്നെ ശുദ്ധമാകുമ്പോ സാത്വികമാകുമ്പോ അത് ബ്രഹ്മവിജ്ഞാനത്തിന് സാധനമായിത്തീരും. അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അനുഭവമില്ല എന്ന് ആരും പരാതിപ്പെടേണ്ട കാര്യമില്ല. എന്തെങ്കിൽ പരാതിപ്പെടാം, എന്താണോ എനിക്ക് സ്വർഗത്തിന്റെ അനുഭവമില്ല, ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഭവമില്ല, ശിവന്റെയും വിഷ്ണുവിന്റെയും അനുഭവമില്ല, ഇതൊക്കെ നമുക്ക് പരാതിപ്പെടാം. സമാധിയുടെ അനുഭവമില്ല, അതിന്റെയൊക്കെ അനുഭവം ഉണ്ടാകേണ്ട, ഉണ്ടാകില്ലെന്ന് നമുക്ക് പരാതിപ്പെടാം. പക്ഷെ ബ്രഹ്മത്തിന്റെ അനുഭവത്തെ സംബന്ധിച്ച് പരാതിപ്പെടുന്ന വ്യർത്ഥമാണ്. തത്ര ബ്രഹ്മത്വം അധ്യാരോപ്യസ്തുത്യർത്ഥം ന വിഭേദി കഥാജനേരി ഭയമാത്രം പ്രതിഷിദ്ധം ഇഹ അദ്വൈതി വിഷയേ ന വിഭേദി കുതശ്ചനേരി ഭയനിമിത്തമേവ പ്രതിഷിദ്ധിതേ. ഇവിടെ പറഞ്ഞെന്താണ്, മനസ്സ് ബ്രഹ്മവിജ്ഞാനത്തിന് സാധനമാണ്, അത്രയേ ഉള്ളൂ. ഏതൊരു വിജ്ഞാനമാണോ ഭയ അജ്ഞാനത്തെ, അതുകൊണ്ട് സർവത്ര പറയുന്നു, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസത്പുരുദേർജന വീതിയിലൊക്കെ പറയുന്നത് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ ലളിതമായൊരു കാര്യമാണ്. ആ ജ്ഞാനത്തിന് സാധനമാണ് മനസ്സ്. അതെങ്ങനെ സാധനമായി തീരുന്നു? അത് സ്വയം ജ്ഞാനമയമായി തീരുന്നു, അത് സാധനമായി തീരുന്നു. വിറകെന്ന് പറയുന്നത് ഇരുളിനെ മാറ്റുന്നതിന് ഒരു ഉപായമാണ്, സാധനമാണ്. അതെങ്ങനെയാകും വിറകിന് എങ്ങനെ ഇരുളിനെ മാറ്റാൻ പറ്റും? പക്ഷെ അത് സ്വയം അഗ്നിമയമായി തീരുമ്പോൾ ആ വിറക് തന്നെ സ്വയം ഇരുളിനെ മാറ്റുന്നതിന് സാധനമായി തീരുന്നു. എന്ന് വിചാരിച്ച് വെളിച്ചം എന്ന് പറയുന്നത് വിറകിൽ അവസാനിക്കുന്ന ഒന്നാണ്, പക്ഷെ അഗ്നി എന്ന് പറയുന്നതാണ് വിറകല്ല. പക്ഷെ അത് സ്വയം അഗ്നിമയമായി തീരുമ്പോൾ അതിനെ ദഹിപ്പിക്കാനും ഇരുട്ടിനകറ്റാനും ഒക്കെ അതിന് കഴിയുന്നുണ്ട്. അതുപോലെയാണ് മനസ്സിന്റെ സ്ഥിതി. അത് പറയുന്ന എന്താണ്, തത്ര ബ്രഹ്മത്വം അധ്യാരോപ്യ, അതിൽ ബ്രഹ്മത്വത്തെ ആരോപിച്ചിട്ട് മനസ്സിൽ തസ്തുത്യർത്ഥം വിഭേദി കഥാചന എന്ന് പറഞ്ഞു. ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ആ ബോധത്തിൽ ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നത് അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭയമാത്രം പ്രതിഷിദ്ധം, ഒന്ന് ഭയത്തെ നിഷേധിച്ചു. ഇഹ ഇവിടെ വീണ്ടും ഭയത്തെ നിഷേധിക്കുന്നതിനു വേണ്ടി അദ്വൈത വിഷയെ നാം വിഭേദി കുതസ്ഥനേരി ഭയനിമിത്തമേവ പ്രതിഷേധിക്കും. ഇവിടെ ഭയനിമിത്തത്തെയും നിഷേധിക്കുന്നു. ദ്വൈതം ഉണ്ടെങ്കിലല്ലേ ഭയനിമിത്തമാണ്. രണ്ട് കാര്യങ്ങളും നിഷേധിക്കുന്നു. ഒന്ന് ഭയം ഇല്ല, രണ്ട് ഭയത്തിന്റെ നിമിത്തങ്ങളില്ല. പറഞ്ഞുള്ളൂ, അച്ഛന് മാത്രമേയും ഭയത്തിന്റെ ഉണ്മയും, എന്തുകൊണ്ട് അച്ഛന് ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മയുള്ളതുകൊണ്ട്. വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ആത്മാവില്ലാതെ മറ്റൊന്നിനും ഉണ്മയില്ല. വിദ്വാനെ സംബന്ധിച്ച് ഭയത്തെ നിഷേധിക്കുന്നു, ഭയത്തിന്റെ നിമിത്തങ്ങളെയും നിഷേധിക്കുന്നു എന്നാണ്. വിദ്വാനെ സംബന്ധിച്ച് ഭയവും ഭയനിമിത്തവും ജ്ഞാനിയെ സംബന്ധിച്ച് പറയുകയാണ്, കേവലം പ്രതീതി മാത്രം. ജ്ഞാനി എന്ന് പറയുന്നത് തത്വജ്ഞാനത്തെ പ്രാപിച്ച് ശരീരത്തോടുകൂടി ഇരുന്ന് പ്രപഞ്ച വ്യവഹാരങ്ങൾ ചെയ്യുന്നതാണ്. ശരീരം നശിച്ചവനെയാണ് അവിടെ ജ്ഞാനി എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഭയത്തിൽ ഉണ്മയില്ല, ഭയനിമിത്തങ്ങളില്ല. രണ്ടിവിടെ പറയുന്നു, ഭയം നിഷേധിക്കുന്നതാണ് എന്ന് പറഞ്ഞു. നാം വിധേയം കഥാചരണം ഇവിടെ ഭയനിമിത്തത്തെ നിഷേധിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും പറഞ്ഞു. വീണ്ടും അവിടെ സംശയം ഉണ്ടാകാം, നാം അസ്ഥി ഭയനിമിത്തം സാധു അകരണം പാപക്രിയാച്ച അത് വരാമെന്ന് സാധനം പറയാറില്ല. സത്പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആരെ ഭയക്കും? ഈശ്വരനെ ഭയക്കണോ? ഗുരുവിനെ ഭയക്കണോ? ഭയക്കേണ്ട കാര്യം എന്തുകൊണ്ട്? ഞാൻ എന്റെ മനസ്സ്, എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി ശുദ്ധമാണ്, അതുകൊണ്ടൊന്നിനും ഭയക്കേണ്ട കാര്യമില്ല. മനസ്സ് പാപക്കറിയ, ഞാൻ എന്തെങ്കിലും പാപപ്രവൃത്തി ചെയ്താൽ ഭയക്കണം. ഗുരുവിൽ നിന്ന് ശിക്ഷയുണ്ടാവും, ഈശ്വരൻ ശിക്ഷിക്കും, അല്ലെങ്കിൽ എന്റെ കർമ്മങ്ങൾ തന്നെ എനിക്ക് ശിക്ഷ വരും. ഇതാണല്ലോ ഭയം, ഇങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. വിവേകികൾക്കുണ്ടാകുന്ന ഭയത്തെ കുറിച്ച് പറയുന്നു. അവിവേകികൾക്ക് ചിലപ്പോൾ അതിനോടും ഭയം ഉണ്ടാകുന്നു. ഒരു വിവേകിയെ സംബന്ധിച്ചാണ് ഇവിടെ വേദാന്ത ചർച്ച. അവിവേകിയെ സംബന്ധിച്ചില്ല, അവിവേകിയുടെ വിഷയമേ ഇല്ല, അതിനെ കുറിച്ച് പറയുകയാണ്. വിവേകി സദാ സത്കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അതുകൊണ്ട് പാപം നിമിത്തമായിട്ടുള്ള ഭയമില്ല, സത്പ്രവൃത്തികൾ ചെയ്യാത്തതുകൊണ്ട് വേറെ ഭയമില്ല വിവേകിക്ക്. ആ വിവേകിയോട് ഞാനിയാകുന്ന അച്ഛനല്ല, അവിവേകി പാമ്പരനല്ല, അത് സാധ്യമല്ല. വിവേകം സമ്പാദിച്ചാണ് ഞാനിയാകുന്നത്, ഇവിടെ പറയും തപസ്സ്, അതുകൊണ്ടാണ് ഞാനിയാകുന്നത്. അപ്പോൾ അയാളിൽ പാപപുണ്യങ്ങളുടെയും വിവേകം ഇരിക്കുന്നു. എന്നത് പാപമാണ്, എന്നത് പുണ്യമാണ്, ആ വിവേകം ഉണ്ടത് നഷ്ടപ്പെടുന്നില്ല. അവിടെ ഞാൻ സത്പ്രവൃത്തി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു, ശരീരം ധരിക്കുന്നു, അതുകൊണ്ട് ഒഴിവാക്കാൻ വയ്യാത്ത പാപക്രിയകളൊന്നും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വന്നുകൂടെ എന്താണ് ഒഴിവാക്കാൻ വയ്യാത്ത പാപക്രിയ? പാപമൊരു ഹിംസ, ശിഷ്യനെ ശാസിക്കുന്നു, അതൊരു ഹിംസയാണ്. ശാസിക്കുമ്പോൾ വാക്കുകൊണ്ട് ശിഷ്യന്റെ മനസ്സ് വേറുന്നു, അത് ഹിംസയായി. ധർമ്മത്തെ നിലനിർത്താൻ, അധർമ്മത്തെ ഇല്ലാതാക്കാൻ, ഇപ്പോഴുള്ള വാക്കും പ്രവൃത്തിയും വിചാരവും എല്ലാം ഫലത്തിൽ ഹിംസയുണ്ടാകുന്നു. അവതാരപുരുഷന്മാരുമായിട്ട് നേരത്തെ ഹിംസിക്കുകയെന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തത്വജ്ഞാനിയിലും ഇതൊക്കെ വ്യവഹാരത്തിൽ സംഭവിക്കുന്നുണ്ട്. സാധു അകർമ്മം പാപക്രിയ ഇതെല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ, അത് ഭയത്തിന് കാരണമായി തീരത്തില്ലേ? വീണ്ടും ചോദിക്കുകയാണ്. കാരണം വിവേകത്തെ ആശ്രയിച്ച് ചോദിക്കുന്നു. ഒരു വിവേകിയെ സംബന്ധിച്ച് ഇതൊക്കെ പാപത്തിന് ഭയത്തിന് കാരണമായി തീരും. തത്വജ്ഞാനിയിലും അത് സംഭവിക്കാമോ? ദൈവം ഒരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെയും ചിന്തിക്കണം. ശിശുവിനെ ഒരിക്കലും അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. ഗുരുവിന് പാപമുണ്ടോ? ഗുരു തന്നെ ബോധിപ്പിച്ചുമ്പോഴാണ് ഇന്നത് ചെയ്യാതിരുന്നാലും പാപമാണ്, ഇന്നത് ചെയ്താലും പാപമാണ്. കാരണം നോക്കുമ്പോൾ ഗുരു അതൊന്നും ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഗുരുവിനും പാപം വരേണ്ടതല്ലേ? പറയുന്നു ദൈവം അതൊരിക്കലും സംഭവിക്കുന്നില്ല. കഥ അതങ്ങനെ സംഭവിക്കാതിരിക്കാം. ഗുരുവിന് എന്തുവാകാം, ശിഷ്യനൊന്നും പാടില്ല എന്നാണ് കഥം എത്തിച്ചതേ. ഗുരുവിന്റെ ഉപദേശങ്ങളൊന്നും ഗുരുവിന് ബാധകമല്ലെന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ യുക്തിയും ബുദ്ധിയൊന്നും അംഗീകരിക്കത്തില്ല. നമ്മളെപ്പോഴും ഗുരുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു സംശയമാണ്, എന്നോട് ഇന്നതൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞു. ഗുരു അതങ്ങനെയല്ലോ ചെയ്യുന്നു. എന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞു, ഗുരു ആ കള്ളം പറഞ്ഞു, അത് പാവമല്ല. അങ്ങനെ സംശയിക്കാത്തവരാരും കാണാം. എല്ലാവരും ഗുരു ഭക്തന്മാരാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം വരും, ചിലപ്പോൾ അത് പുറത്ത് പ്രകടിപ്പിക്കത്തില്ല, ഭയ ഭക്തി ബഹുമാനങ്ങളെ കൊണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ സംശയങ്ങൾക്കിട അതൊക്കെ ആകാമോ ഗുരുവിനെ സംബന്ധിച്ച് അത് വരും. പക്ഷെ ഇവിടെ പറയുന്നു അതൊന്നും സംഭവിക്കത്തില്ല. സാധു അകരണവും പാപക്രിയയും രണ്ടും ഗുരുവിൽ ദോഷത്തെ ഉണ്ടാക്കുന്നില്ല. അതിനടുത്ത് മന്ത്രത്തിൽ പറയുന്നത് ഉപേഹ്യേഷ ആത്മാനം സ്മൃതേ യം വേദ.